നമസ്കാരം. ക്രൈസ്റ്റ് കോളേജിൻ്റെ ഓറൽ ആർക്കൈവ്സിൻ്റെ പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂരജ്. ഇന്ന് ഞാനിവിടെ അഭിമുഖം ചെയ്യാൻ പോകുന്നത് കേരള ഫാർമസിയുടെ മുൻ എംപ്ലോയി, അതായത് അവിടുത്തെ എല്ലാം ആയിരുന്നു, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വ്യക്തിയായ ശ്രീമാൻ ചാങ്കോടത്ത് ഉണ്ണികൃഷ്ണൻ നായർ അവരെയാണ് ഇന്ന് നമ്മൾ അഭിമുഖം ചെയ്യാൻ പോകുന്നത്. നമസ്കാരം സാർ. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേരള ആയുർവേദ ഫാർമസി എന്ന് പറയുന്ന ഒരു ആയുർവേദ സ്ഥാപനം അയ്യന്തോളം തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി?
അതിപ്പോഴും നിലനിന്നതുണ്ടല്ലോ.
ഉണ്ട്. താങ്കൾ ഈ സ്ഥാപനത്തിൽ എത്ര വയസ്സിലാണ് ചേർന്നത്?
ഞാൻ ചെറുപ്പം മുതലേ അവിടെ തന്നെയാണ്, അങ്ങോട്ട് കൂടെ തന്നെയാണ്.
എത്രാം വയസ്സില് ആണ്?
7 വയസ്സിലേ ജോലിക്ക്
കയറിയാണല്ലേ. അപ്പൊ ഒരു 65 കൊല്ലത്തോളം.
65 കൊല്ലത്തോളം
സേവനം. അതെ അതെ അതെ. ഈ കേരള ഫാർമ ആയുർവേദ ഫാർമസിന്റെ ഉടമസ്ഥൻ ആരായിരുന്നു?
പി ടി കൃഷ്ണൻ നമ്പ്യാർ
സാർ അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്പ്യാർ സാർ അയ്യന്തോളുകാരൻ തന്നെ ആയിരുന്നു? അവരുടെ കുടുംബം അയ്യന്തോളാണോ അതോ മറ്റ് വേറെ ഏത് സ്ഥലത്ത് നിന്ന്?
കുടുംബം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തന്നെ, പാർമേക്ക അമ്പലത്തിന്റെ അവിടെയാണ് അവരുടെ പൂർവികമായ കുടുംബം.
ആണല്ലേ.
അവരുടെ വീട്ടിൽ തന്നെ പാർമേക്കാവ് പട്ടത്തൊന്നാണ്.
പാറമേക്കാവ് പട്ടത്ത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
അതിലെ അയ്യന്തോളായിട്ട് കുറെ കഥയുണ്ട്.
ആണല്ലേ. ഓക്കെ ഓക്കെ. ഈ നമ്പ്യാർ സാർ ഏത് വിഷയത്തിലായിരുന്നു അഗ്രഗണ്യനായിരുന്നത്?
അഗ്രഗണ്യൻ വിഷവൈദ്യത്തില്.
ആണല്ലേ.
അഗ്രഗണ്യനാണ്.
വിഷമയത്തിൽ അദ്ദേഹം പഠിച്ചിരുന്നു. ആ വിഷമ അതായത് പാരമ്പര്യമായിട്ടല്ലാതെ തന്നെ അദ്ദേഹം വേറെ അതേ കുറിച്ച്
ആണല്ലേ.
അപ്പൊ അദ്ദേഹം എത്ര വയസ്സിലാണ് ഈ ഒരു കേരള ആയുർവേദ ഫാർമസീനെ ചുമതല ഏറ്റെടുത്തത്? നമ്പ്യാർ സാറ് ാണ് അപ്പൊ അദ്ദേഹത്തിന് അച്ഛൻ വിഷവൈദ്യനായിരുന്നില്ലേ?
അച്ഛൻ വിഷവൈദ്യനും ഒരു സ്കൂൾ മാഷുമായിരുന്നു.
സ്കൂൾ മാഷായിരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യം ചികിത്സ ഒക്കെ ചെയ്തിരുന്നത്. പിന്നീട് ഇദ്ദേഹമാണ് ഒരു കേരള ആയുർവേദ ഫാർമസീന്റെ സ്ഥാപനം തുടങ്ങിയത്. ആയിക്കോട്ടെ. ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് താങ്കളുടെ ജോലികൾ എന്തൊക്കെയായിരുന്നു?
സ്ഥാപനം തുടങ്ങുന്ന ജോലി അന്ന് അങ്ങനെ സഹായിച്ചു കൊടുക്കാമോ, നമ്മൾ ചെറുപ്പണല്ലോ, എന്താ വേണ്ട വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യപ്രകാരം.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഈ എന്താ പറയുക, സേവനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കട തുറക്കുക, അങ്ങനെ ഓരോ ദിനചര്യ എങ്ങനെയാണെന്ന്?
ദിനചര്യ വെളിച്ചാകുമ്പോൾ 9 മണിക്ക് കട തുറക്കണം, പിന്നെ ഉച്ചയ്ക്ക് പൂട്ടും, വീണ്ടും തുറക്കും, പിന്നെ രാത്രി 8-9 മണി വരെ. അതന്നെ പിന്നെ സമയം ക്ലിപ്തമുണ്ട്, ചില സമയത്ത് കൂടുതലും നിൽക്കേണ്ടി വരും.
അതേപോലെ തന്നെ താങ്കൾ ഈ ആയുർവേദ കടകളിൽ ഈ പച്ചമരുന്ന് എത്തിക്കുക എന്നൊക്കെ ജോലികൾ ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ?
ഇവിടെ അങ്ങോട്ടെ ചികിത്സ ആവശ്യത്തിന് പ്രത്യേകിച്ച് വൈദ്യത്തിന് വേണ്ടുന്ന മരുന്നുകൾ പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കുക. അപ്പൊ അതിനുള്ള മരുന്നുകൾ അങ്ങാടി പോയി മേടിച്ചു കൊണ്ടുവരണം. നിങ്ങളവിടെ അവിടെ പറഞ്ഞേൽപ്പിക്കും. ഓങ്ങടെ അല്ലെങ്കിൽ ഇമ്പട്ടി പറഞ്ഞു തുടങ്ങിയ പ്രമുഖ കടകളുണ്ട് പച്ചമരുന്നിൻ്റെ, അവിടുന്ന് പറഞ്ഞേൽപ്പിച്ചു കൊണ്ടുവന്ന് കൊടുക്കും.
അപ്പോൾ ഈ പച്ചമരുന്നൊക്കെ മേടിക്കാൻ താങ്കൾ എപ്പോഴാണ് പോവുക? കടയുടെ സമയം? ആ ഒരു
കടയുടെ സമയം ഞങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ 12 മണിയാകുമ്പോൾ ഞാൻ പോകും. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ 1-3 മണി 4 മണിക്കാവും ചിലപ്പോൾ ഉച്ചയ്ക്ക് തുറക്കുമ്പോൾ മരുന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് ഭക്ഷണം കഴിഞ്ഞ് വരുമ്പോൾ 3-4 മണിയാകും.
ഈ കേരള ആയുർവേദ ഫാർമസി തുടങ്ങുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ആദ്യം വിട്ടത്? ഇപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന കട അതിൻ്റെ പൊസിഷനാണോ പണ്ടത്തെ പൊസിഷൻ, അതോ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരുന്നു?
തുടങ്ങുന്ന സമയത്ത് സൊസൈറ്റിക്കാരുടെ വക പഴയ കാലത്ത് സൊസൈറ്റിയുടെ കെട്ടിടമാണ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നിലനിന്നവരുണ്ട്. അതിലൊരു മുറി റേഷൻ കടയും ഒരു മുറി ആയുർവേദ ഇതും നാട്ടുകാരുടെ സമ്മർദ്ദപ്രകാരമുള്ളത് തുടങ്ങി. ഇതും ഒരു വിഷവൈദ്യം. അയ്യന്തോള പരിസരത്തൊന്നും വിഷവൈദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചികിത്സ ആവശ്യത്തിന് നമ്പ്യാരിക്ക് എന്തെങ്കിലും പാരിതോഷികമായിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് അവർ സ്ഥലം തന്നെ കൊടുത്തത്. വളരെ നിസ്സാരമായിരിക്കാറുണ്ട്.
ഈ കേരള ആയുർവേദ ഫാർമസി തുടങ്ങുന്ന സമയത്ത് മറ്റേതെങ്കിലും ഇതേപോലെ ആയുർവേദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ?
ഇല്ല ഇല്ല
ഇല്ല അല്ലേ. മറ്റേ വേറെന്തെങ്കിലും ഈ ഇത് ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന എന്തെങ്കിലും കടകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്റ്റോറുകൾ അങ്ങനെ എന്തെങ്കിലും?
ഇല്ല ഇല്ല, അതും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല ഒരു കച്ചവടമൊക്കെ കൂടി കണ്ടപ്പോൾ ചിലവർക്കത് ഇത് തോന്നി തുടങ്ങിയാലോ എന്നാലോചിച്ച് തുടങ്ങി വെച്ചു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല.
ഈ തുടങ്ങി വെച്ചവർ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ ആരൊക്കെയാന്നുള്ളത്? ഏതെങ്കിലും ഇപ്പോൾ കമ്പനി അങ്ങനത്തെ ടൈപ്പാണോ അതോ നാട്ടുകാർ തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തിരുന്നാണോ?
നാട്ടുകാരൻ കുറച്ച് കാലം അവിടെ വന്ന് താമസിച്ചിട്ട് ഉള്ളവരാണ് തുടങ്ങി വെച്ചത്. കണ്ട് കച്ചവടം തുടങ്ങി വെച്ചപ്പോൾ നമ്മളെ പിടിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ തുടങ്ങി.
പിന്നെ ഈ നമ്പ്യാർ സാറിൻ്റെ അല്ലെങ്കിൽ നമ്പ്യാർ സാറിനെ കുറിച്ച് നാട്ടുകാർക്ക് എങ്ങനെയായിരുന്നു അഭിപ്രായം? എങ്ങനെയായിരുന്നു?
വൈദ്യരെ സംബന്ധിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം. കൂടാതെ ഒരു പൊതുപ്രവർത്തകനാണ്, വായനശാല സൊസൈറ്റി ഇതിലൊക്കെ അങ്ങോട്ട് വളരെയധികം പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ സാധുക്കൾക്കും ദൈമരീനെ വളരെ ഒരു സഹായം ചെയ്യും. പാമ്പ് കടിച്ചോ അത് വന്നാലൊക്കെ വൈദ്യമൊക്കെ വെറുതെ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുക. അന്നേ ദിവസം എത്ര കാശ് വന്നാലും അങ്ങോട്ട് മേടിക്കില്ല.
നമ്പ്യാർ സാറിൻ്റെ നമ്മുടെ തലയും നമ്പ്യാർ സാറും താങ്കളുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു?
നിങ്ങളൊരു തൊഴിലാളി മുതലാളി എന്നുള്ള ബന്ധമില്ല, ആത്മാർത്ഥമായ സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. എന്തൊരു കാര്യത്തിനും അങ്ങോട്ടും എന്നോട് ആലോചിക്കും. നമ്മുടെ കാര്യം അങ്ങോട്ടും അങ്ങോട്ടോട് ഞാനും ആലോചിച്ച് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നടത്താറില്ല. നിങ്ങളുടെ അത്രയ്ക്ക് ആത്മാർത്ഥതയായിരുന്നു.
പിന്നെ നമ്പ്യാർ സാറിൻ്റെ വീട്ടിൽ പച്ചമരുന്ന് കൃഷി അങ്ങനെയല്ലോ നടത്തിയിരുന്നോ?
പച്ചമരുന്നുകൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒറ്റമൂലികളായിട്ടുള്ള മരുന്നുകൾ നമ്മളെപ്പോഴും ചെയ്യും, കൃഷി ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ആ മരുന്നുകളായിരുന്നു കടയിലേക്ക് ഉപയോഗത്തിന് എടുത്തിരുന്നത്. ചില ഒറ്റമൂലികൾ പറയാൻ പറ്റുമോ അങ്ങനത്തെ കൃഷി ചെയ്ത ഏതെങ്കിലും?
ചില ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ മുക്കുറ്റി എന്ന് പറയുന്ന സാധനം ഏത് കാലത്തും അവിടെ നട്ട് നനച്ച് വളർത്തും. അത് വിഷവൈദ്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. കടന്നലയും തേനീച്ച എങ്ങനെയുള്ളതൊക്കെ കുത്തിക്കഴിഞ്ഞത് അരച്ചിട്ട പെട്ടെന്ന് സംഭവം. അതേമാതിരി കർളകം പിന്നെ ഈ പഴുതാരവല്ലി ഇങ്ങനെയുള്ള മരുന്നുകൾ. വളരെയധികം പച്ചമരുന്നുകൾ അവിടെ നട്ട് വളർത്താറുണ്ട്.
ഈ ഒരു ജസ്റ്റ് ചോദ്യമാണ്, നട്ടു വളർത്തൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അതിനായി പ്രത്യേകം എന്തെങ്കിലും സജ്ജീകരണങ്ങൾ വെച്ചിരുന്നു? അതായത് വളങ്ങൾ അല്ലെങ്കിൽ അത് സാധാ പോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടുചെടി പോലെ തന്നെ അവിടെ
നാട്ടുചെടി പോലെ തന്നെ വളർത്തുക?
അങ്ങനെയായിരുന്നു.
പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കില്ല.
ഇല്ല അല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഈ വിഷവൈദ്യത്തെ പറ്റി പറഞ്ഞു. ഇപ്പൊ വിഷവൈദ്യത്തിന്റെ പ്രക്രിയ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു രോഗി വിഷം തീണ്ടി വന്ന രോഗിയെ എങ്ങനെയായിരുന്നു ആ പ്രക്രിയ ചെയ്യേണ്ടിരുന്നത്?
ആദ്യം തന്നെ രോഗിയെ നോക്കും. നോക്കിക്കഴിഞ്ഞാൽ വല്ല പാമ്പ് കടിച്ചതാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ട് നോക്കും.
ആദ്യം ആദ്യം ഒരു രോഗി വരുമ്പോൾ അവരെ സ്പോട്ട് നോക്കും, പിന്നീട്
അവരുടെ ഓരോ ലക്ഷണങ്ങൾ ചോദിക്കും. അപ്പോഴത്തെ അപ്പോഴത്തെ വിഷമങ്ങൾ, ചിലവർക്ക് തലവേദനയാവും, ചിലവർക്ക് കണ്ണുവേദന, ചിലവർക്ക് സഹിക്കാൻ വയ്യാത്ത സഞ്ചാരം, വിഷമം, പല ഓരോ വിഷത്തിനും ഓരോ തരത്തിലാണ് ഉണ്ടാവുക. അതൊക്കെ നോക്കിയിട്ടാണ്, ആ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ വിഷം പറ്റിയിട്ടുണ്ടാവുന്നത് പറയുക.
പിന്നെ ഈ വിഷമയത്തിന് കർളകം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെന്താണ് വിഷവൈദ്യത്തിന് ഈ കർലകത്തിന്റെ ഒരു ഉപയോഗം എങ്ങനെയാണ്?
കർലകം എന്ന് പറഞ്ഞ ഇന്നത്തെ പോലെ മറ്റുള്ള ആന്റിബയോട്ടിക് ഡയറ്റിൽ ഇഞ്ചക്ഷൻ ഒന്നും വന്നില്ല. അന്ന് നല്ല എല്ലാ വൈദ്യന്മാരും ഇത് ഉടനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. കർലകം മൂത്ത കർലകത്തിന്റെ പേര് ഇടിച്ച് കഷ്ണങ്ങളാക്കി വെക്കും, ചിലവർ പൊടിച്ചും വെക്കും. അതായത് രോഗിക്ക് കൊടുക്കേണ്ട സൗകര്യത്തിന്. അപ്പൊ അത് ആണ് ഇത് ഇതിന്റെ ടെസ്റ്റ് ചെയ്യാൻ ഏത് തരത്തിലുള്ള വിഷമാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് കൊടുക്കുക. കർലകം എന്ന് പറഞ്ഞാൽ സ്വതി നല്ല കയ്പാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വായലിട്ട് ഒരു സ്വല്പം വായലിട്ട് കടിച്ചാൽ കമ്പറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് അത് കടുമതരാവും. ചിലവർ പറയും തന്നി കയ്പ്പ് ഇറക്കാൻ വയ്യ ഛർദിക്കും. അങ്ങനെ ചിലവർ മധുരം, ചിലവര് അതിൻ്റെ മധുരം തന്നെ ഇരട്ടി മധുരം അല്ലെങ്കിൽ തോന്നണില്ല, അങ്ങനെയുള്ള ഓരോ ലക്ഷണങ്ങൾ പറയും. അപ്പോഴത്തെ ടേസ്റ്റ് അതിൽ നിന്നും വർഗത്തിൽപ്പെട്ടാണെന്ന് അറിയും. അവർക്ക് അത് പഠിച്ചുള്ളവർക്ക് അറിയാൻ വിഷമില്ല.
എന്നിട്ട് അതിന്റെ തുടർ ചികിത്സക്ക് എന്താ വെച്ചാൽ ചെയ്യും. അപ്പൊ അപ്പോൾ ഈ വൈദ്യന്മാര് ഈ പാമ്പ് കടിച്ച സ്ഥലത്ത് ആ ഒരു പാമ്പ് കടിച്ച പാട് നോക്കില്ലേ, അങ്ങനെ നോക്കണ്ടോ?
പാമ്പ് കടിച്ച കടിവായി നോക്കിട്ട് പറയും.
ആണല്ലേ, അങ്ങനെ ഉണ്ടല്ലേ.
ഇതിപ്പോ നോക്ക, ഈ മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ചികിത്സ വരുമ്പോ ഈ വക മരുന്നുകളും കടിവായൊക്കെ നോക്കി അതിനെ അനുസരിച്ച് മരുന്ന് കൊടുക്കുക. സ്വതവേ സ്ട്രിഞ്ച് കൂട്ടത്തിലാണല്ലോ, കുത്തിയേക്കിലാണല്ലോ പാമ്പ് കടിക്കുമ്പോ. പല്ലതിന് ദ്വാരം ഉണ്ടാവും, അതി കൂട്ടിട്ടാണല്ലോ ഇത് സ്ട്രിഞ്ച് കൂട്ടത്തിലാണ് ശരീരത്തിൽ വരുന്നത്. ചിലവരെ ചില പാമ്പുകളുടെ വിഷം ഏറ്റ് കഴിഞ്ഞാൽ ബ്ലഡ് വെള്ളമായിട്ട്
വരിക,
വെള്ളാണ്ട് ലിക്വിഡ് ആവും. ചിലത് കട്ടി പിടിക്കും. ചിലതിനെ കടിവായ കാണില്ല, അപ്പൊ തന്നെ മൂടി പോകും. ഇങ്ങനെയൊക്കെയുള്ള അറിയുന്നവർക്ക് പെട്ടെന്ന് അറിയും.
ഈ പാമ്പ് കടിയേറ്റ് വരുന്ന ആൾക്കാരിൽ ഒരു ഭൂരിഭാഗം ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വരാറുള്ളത്?
എല്ലാവരും വരും.
അത് ശരിയാണ്. എന്നാലും
കൂടുതലും ഈ തൊഴിലാളികളും സാധാരണപ്പെട്ട സാധാരണക്കാരാണ് കൂടുതലും വരാ. എന്താ വെച്ചാ ഈ കൂടുതലും പാമ്പ് കടി ഈ സന്ധ്യ നേരത്തെ ഉണ്ടാവുക. അപ്പൊ ഈ പാടത്ത് പണിക്ക് പോകുന്നവരും അവരും മറ്റുള്ള തൊഴിലാളികളും സാധനങ്ങൾ മേടിക്കാൻ വരുന്നു. ഒക്കെ കൂടി വരുമ്പോ രാത്രി ഒരു 7 മണി കഴിഞ്ഞാ അതാണ് കൂടുതൽ കാണുന്നത്.
പിന്നെ ഈ അയ്യന്തോള് മേഖലയിൽ നിന്നാണോ ഈ പാമ്പ് കടിയേറ്റ് വരാറുള്ളത്, അതോ അതിനും പുറത്തുനിന്ന് വരാറുണ്ടോ?
അതിന് പുറത്തും വരാറുണ്ട്, പുറത്തുനിന്നും ധാരാളം ഒന്ന് ചികിത്സ നടത്താറുണ്ട്.
അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ രാത്രി നേരങ്ങളിലും വരാറുണ്ട്, എല്ലാ നേരത്തിലും അങ്ങനെ വന്നാൽ നമ്പ്യാർസാർ പരിശോധിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞോളൂ.
പിന്നെ അവിടെ ഒരു പ്രത്യേകിച്ച് ചികിത്സയ്ക്ക് സമയം വെച്ചിട്ടില്ല. വിഷം വൈദ്യത്തിനെ സംബന്ധിച്ച് സമയം ഏത് സമയത്തെ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ ഏത് സമയത്തും വീട്ടിൽ ചെന്നാലും വാതിട്ട് തുറന്ന് അങ്ങോട്ട് ചികിത്സ നടത്തി കൊടുക്കും. രാത്രി എത്ര നേരം വൈകിയാലും അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ അന്നേ ദിവസം ചികിത്സ നടത്തുന്നതിന് 10 പൈസ മേടിക്കില്ല, സേവനമാണ് അത്.
അപ്പൊ ഈ വിഷവൈദ്യം എന്താ പറയുക, വലിയ വലിയ പാമ്പുകളൊക്കെ അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ചെറിയ പഴുതാര അങ്ങനത്തെ കടിച്ചാൽ എന്തൊക്കെ സാധാരണ കൊടുക്കാറുള്ളത്?
പഴുതാര അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിന് വല്ല വില്വാദി ഗുളിക കൊടുക്കും. പിന്നെ അതിനെ പറ്റി പഴുതാര വലി എന്നൊക്കെ പറഞ്ഞ ചില മരുന്നുകളുണ്ട്. പച്ചമരുന്ന് അത് അരച്ചിടും, മുക്കുറ്റി അരച്ചിടും. അങ്ങനെ പച്ചമരുന്നുകൾ അപ്പോഴത്തെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്തു പറഞ്ഞു ചെയ്യും.
ഈ ചില മരുന്നുകള് ഇപ്പോ താങ്കൾ പറഞ്ഞിരുന്നു തൃശ്ശൂർ പോയിട്ട് മേടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മരുന്നുകളുടെ ഉത്ഭവം എവിടുന്നാണ്? ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വരുന്ന മരുന്നുകളാണോ?
അതിപ്പോൾ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞപ്പോൾ നീലമരി പ്രധാനപ്പെട്ട ഒരു വിഷവൈദ്യത്തിനും മറ്റുള്ള എണ്ണ കാച്ചാലും മറ്റുള്ള എല്ലാറ്റിനും ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരും, ഇവിടെയുള്ളവരെയും കൃഷി ചെയ്യുന്നുണ്ട്. അത് മതിയാവില്ല.
നീല
നീലമരി
നീലാമരി ഓക്കെ,
വിഷവൈദ്യത്തിന് വിഷത്തിന് ഉപയോഗിക്കുന്നതാണ്.
പിന്നെ വയനാട് നിന്ന് ചില മരുന്നുകൾ വരുന്നു എന്ന് പറഞ്ഞു കേട്ടു, ശരിയാണോ?
വയനാട്ടിൽ നിന്നും പച്ചമരുന്നുകൾ പലതും വരുന്നുണ്ട്.
ഉണ്ടല്ലേ.
കൂടുതൽ അങ്ങാടി മരുന്ന് എന്ന് പറഞ്ഞാൽ വയനാടിൽ നിന്ന് വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്.
അതേപോലെ തന്നെ ഈ വിഷവൈദ്യം അല്ലാണ്ട് അദ്ദേഹം ഏതൊക്കെ രോഗങ്ങളാണ് കൂടുതലും ചികിത്സിക്കാറുള്ളത്? എല്ലാ രോഗത്തിനും ചികിത്സിക്കുമോ അദ്ദേഹം?
പ്രത്യേകിച്ച് എല്ലാറ്റിനും കോളിനോളാണ്.
ആണല്ലേ. ഈ നേത്ര രോഗങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം? അല്ല, നേത്രരോഗത്തിന് ഇപ്പോൾ സാധാരണ ഒരു രോഗി വന്നാൽ നമുക്ക് പ്രിലിമിനറി ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ആദ്യം എന്തെങ്കിലും ഒരു സഹായം പെട്ടെന്നൊക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു സഹായത്തിന് വന്നാൽ നമ്മൾ
അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ള കേസാണെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യില്ല.
ആണല്ലേ.
എന്താണെന്നുണ്ടെങ്കിൽ അത് വിടുള്ളൂ.
അല്ല അല്ല, സാധാരണ എന്തെങ്കിലും ഇപ്പോൾ കരട് കരടല്ലെങ്കിൽ കണ്ണിന് ചെറിയ ഇത് എന്നൊക്കെ പറയുമ്പോൾ
അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഇടനീങ്ങുമ്പ് ബീജരോഹണി അരി കുഴമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല മരുന്നുകളും.
ഈ ഈ ഇളനീർ കുഴമ്പ് എങ്ങനെയാണ് അതിൻ്റെ?
ഇളനീർ കുഴമ്പ് അത് ഇളനീരിൻ്റെ വെള്ളത്തിലാണ് മരുന്നുണ്ടാക്കുക.
ആണല്ലേ.
ഇപ്പൊ ഒരുപാട് മരുന്നുണ്ട്, കർപ്പൂരം, ചന്ദനം,
അങ്ങനെ
തുടങ്ങി രാമച്ചം, അങ്ങനെ തുടങ്ങി പല മരുന്നുകളും ഉണ്ട്. ഇത് പൊടിച്ച് ഇതിലാണ്, ഇളനീർ വെള്ളത്തിലാണ് അത് ശരിപ്പെടുത്തുക.
അതേപോലെ തന്നെ ഈ വിഷവൈദ്യത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ വിഷവൈദ്യത്തിന് ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാൽ അവർ ആശുപത്രിക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറയുമോ? മറ്റേ അലോപ്പതി ആശുപത്രികൾക്ക് അങ്ങനെ അങ്ങനെ വല്ല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, അങ്ങനെ അവസ്ഥകൾ ആണല്ലേ.
നോക്കിക്കഴിഞ്ഞിട്ട് ഒരുപാട് കുറേ കുറച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും രോഗിക്ക് ഒരു സമാധാനം ഇല്ല എന്ന് കണ്ടാൽ പറയും.
ആണല്ലേ. അപ്പോൾ ഇപ്പം മരുന്ന് കൊടുക്കുന്നു, അപ്പം മരുന്ന് ഇപ്പോൾ ഒരു വിഷവൈദ്യം അല്ലെങ്കിൽ വിഷം തീണ്ടിയ ആൾക്ക് മരുന്ന് കൊടുക്കുന്നു, എത്ര ദിവസം മരുന്നാണ് കൊടുക്കാറുള്ളത്? ഒരു ഇതിൻ്റെ ഇതിൻ്റെ ഒരു രോഗാവസ്ഥ മറികടക്കാനുള്ളത്?
അത് രോഗിയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കും, എത്ര ദിവസം കഴിക്കണം എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ ഒരു ചിലപ്പോൾ 2 ദിവസമാവും, ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ വരാൻ പറയും. ചില പാമ്പ് കടിച്ച നീരും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം താമസിപ്പിക്കില്ല, 2 ദിവസം പിറ്റേ ദിവസം വരാൻ പറയും. പിറ്റേ ദിവസം വന്ന് ശോധന, മലമൂത്ര വിസർജനത്തിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കും. അതൊക്കെ ഇതിൽ അത്യാവശ്യമാണ്.